Brand new luxury apartments. If you're in the market, listen. Brand new luxury apartments. Champion has a new property, River Park of Dublin, which is a mile south of Dublin. Location is everything. Spacious 1, 2, and 3-bedroom homes, designer finishes, resort-style amenities, exceptional customer service. That's Champion. Champion's brand new luxury apartments, River Park of Dublin. Now do something about it. Visit livewithchampion.com. Livewithchampion.com.
Om Sri Paramatmane Namaha. Yadhartha Gita. Srimad Bhagavad Gita. Adha Dvadashodhyayaha. ഇനി പന്ത്രണ്ടാം അധ്യായം. പതിനൊന്നാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ അനന്യഭക്തിയോടെ തന്നെ ഭജിക്കുന്നവർക്ക് പരമപദം ലഭിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ അർജുനൻ ഒരു സംശയം ഉന്നയിക്കുകയാണ്. ഇങ്ങനെയുള്ള സുഗുണഭക്തിയാണോ അതോ അവ്യക്തവും അക്ഷയവുമായ നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കുകയാണോ കൂടുതൽ നല്ലതെന്ന്? അർജുനൻ ഈ പ്രശ്നം മൂന്നാം പ്രാവശ്യമാണ് ഉന്നയിക്കുന്നത്. മൂന്നാം അധ്യായത്തിൽ അർജുനൻ ചോദിച്ചു, ഭഗവൻ, സാംഖ്യം എന്ന മാധ്യമത്തിലൂടെ ചെയ്യുന്ന കർമ്മമോ സമർപ്പണരൂപത്തിൽ അനുഷ്ഠിക്കുന്ന നിഷ്കാമകർമ്മമോ കൂടുതൽ അഭിലഷണീയം? ഇപ്പോഴിതാ പന്ത്രണ്ടാം അധ്യായത്തിൽ മൂന്നാം പ്രാവശ്യവും അതേ പ്രശ്നം അർജുനൻ ഉന്നയിക്കുകയുണ്ടായി. അർജുന ഉവാച്ച.
ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസതേ യേ ചാപ്യക്ഷരമോ വ്യക്തം തേഷാം കേ യോഗവിത്തമാ.
ഇങ്ങനെ അങ്ങ് പറഞ്ഞ വിധികൾ അനുസരിച്ച് അനന്യഭക്തിയോടെ അങ്ങയെ ശരണം പ്രാപിച്ച് അങ്ങയോടൊത്തുചേർന്ന് ഒരു കൂട്ടർ ഉപാസിക്കുന്നു. മറ്റൊരു കൂട്ടം ഭക്തന്മാർ അങ്ങയെ ശരണം പ്രാപിക്കാതെ സ്വതന്ത്രമായി സ്വമേധയാ അക്ഷയവും അവ്യക്തവുമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു. ഈ രണ്ടു കൂട്ടരിൽ കൂടുതൽ ശ്രേഷ്ഠത ആർക്കാണ്? ഈ സംശയത്തിന് യോഗേശ്വരൻ ഇങ്ങനെ മറുപടി പറയുന്നു. ശ്രീ ഭഗവാൻ ഉവാച്ച.
മയ്യാവേശമനോയേമാ നിത്യയുക്താ ഉപാസതേ ശ്രദ്ധയാ പരയോപേതാ തേ മേ യുക്തതമാമതാ.
അർജുന, എന്നിൽ മനസ്സേകാഗ്രമാക്കി നിരന്തരം എന്നോട് ബന്ധപ്പെട്ട് പരമാത്മാവിൽ ശ്രദ്ധാലുക്കളായി എന്നെ ഉപാസിക്കുന്നവരെ യോഗികളിൽ ഉത്തമരായി ഞാൻ കരുതുന്നു.
യേത്വക്ഷരമനിർദേശം അവ്യക്തം പരയുപാസതേ സർവത്ര ഗമചിന്ത്യം ച കൂട്ടസ്ഥമചലം ധ്രുവം സന്യമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരതാ.
ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് എല്ലാവരിലും സമഭാവന പുലർത്തി സർവവ്യാപിയും അചിന്ത്യരൂപനും എപ്പോഴും ഏകരസത്തിൽ കഴിയുന്നവനും നിത്യവും നിശ്ചലനും അവ്യക്തനും ആകാരരഹിതനും അവിനാശിയുമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരും എല്ലാ ജീവജാലങ്ങളുടെയും നന്മകൾ മനസ്സിൽ കൊണ്ടും എല്ലാവരെയും സമന്മാരായി ഭാവിച്ചും സാധന ചെയ്യുന്ന യോഗികളും എന്നിൽ തന്നെയാണ് വന്നു ചേരുന്നത്. ബ്രഹ്മത്തിൻ്റെ ഉപരിക്തമായ എല്ലാ വിശേഷണങ്ങളും എനിക്കും ചേരുന്നവ തന്നെ. എന്നാൽ
ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവദ്ഭിരവാപ്യതേ.
അവ്യക്തമായ ബ്രഹ്മത്തിൽ ആസക്തചിത്തരായ പുരുഷന്മാർക്ക് ക്ലേശകരമായ സാധനകൾ അനുഷ്ഠിക്കേണ്ടി വരുന്നു. ദേഹാഭിമാനികൾക്ക് അവ്യക്തത്തിൽ എത്തിച്ചേരാനുള്ള യാത്ര ദുഃഖജനകമത്രേ. ദേഹാഭിമാനം ഉള്ളവർക്ക് അവ്യക്തപ്രാപ്തി ദുഷ്കരമാണ്. അവ്യക്തനായ പരമാത്മാവ് ശ്രീകൃഷ്ണനിൽ വ്യക്തമായിരിക്കെയാണ് മഹാപുരുഷന്മാരെ ശരണം പ്രാപിക്കാതെ സ്വന്തം ശക്തിക്കനുസൃതമായി മുന്നോട്ടു നീങ്ങുന്ന സാധകൻ താൻ ഇപ്പോൾ ഏത് നിലയിൽ നിൽക്കുന്നുവെന്നും ഇനി എത്ര കണ്ട് പുരോഗമിക്കേണ്ടതുണ്ടെന്നും ഒടുവിൽ അവ്യക്താവസ്ഥയിൽ എത്തണമെന്നും അത് തന്റെ രൂപം തന്നെയാണെന്നും മനസ്സിലാക്കുന്നു. സോഹം താൻ പരമാത്മാവ് തന്നെയെന്ന് കാലേക്കൂട്ടി ധരിച്ച് വശായാൽ പരമാത്മപ്രാപ്തി എന്ന ലക്ഷ്യത്തിനു വേണ്ടി ശ്രമിക്കുകയില്ല. ഇത് ഇത്തരക്കാരുടെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കും. അതിനാൽ ദുഃഖാലയവും അനിത്യവുമായ ലോകത്തു തന്നെ എന്നും കഴിയേണ്ടി വരികയും ചെയ്യും. എന്നാൽ എന്നെ സമർപ്പണ മനോഭാവത്തോടെ ശരണം പ്രാപിക്കുന്നവർക്ക് ഈ തടസ്സം മാറിക്കിട്ടുന്നു.
യേതു സർവാണി കർമാണി മൈ സന്യസ്യ മത്പരാ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ.
എന്നെ പൂർണ്ണമായി ആശ്രയിച്ച് എല്ലാ കർമ്മങ്ങളും എനിക്ക് സമർപ്പിച്ച് അനന്യഭാവത്തോടെ യോഗക്രിയകളിലൂടെയും നിരന്തര ധ്യാനത്തിലൂടെയും ആരെല്ലാമാണോ എന്നെ ഉപാസിക്കുന്നത്
തേഷാമഹം സമുദ്ധർതാ മൃത്യുസംസാരസാഗരാത് ഭവാമി ന ചിരാത് പാർഥ മയ്യാവേശിത ചേതസാം.
എന്നിൽ മനസ്സിലയിപ്പിച്ചു കഴിയുന്ന ആ ഭക്തന്മാരെ മൃത്യുരൂപമായ സംസാര ദുരിതത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കും. ഇങ്ങനെ മനസ്സിലയിപ്പിക്കാനുള്ള പ്രേരണയെപ്പറ്റിയും വിധികളെപ്പറ്റിയും യോഗേശ്വരൻ തുടർന്ന് പറയുന്നു.
മയ്യേവ മന ആധത്സ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയ.
അതിനാൽ അർജുന, എന്നിൽ മനസ്സും ബുദ്ധിയും ഉറപ്പിക്കുക. അതിനുശേഷം നീ എന്നിൽ തന്നെ വാസമുറപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നത് വായുവിനെ പിടിച്ചു നിർത്തുന്നതുപോലെ ദുഷ്കരമാണെന്ന് ശ്രീകൃഷ്ണൻ നേരത്തെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മനസ്സിനെ നിയന്ത്രിക്കാനായില്ലെങ്കിലോ?
അഥ ചിത്തം സമാധാതും ന ശക്നോഷി മൈ സ്ഥിരം അഭ്യാസയോഗേന തത്തോ മാമിച്ഛാപ്തും ധനഞ്ജയ.
മനസ്സിനെ എന്നിൽ ഉറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ യോഗാഭ്യാസം കൊണ്ട് എന്നെ പ്രാപിക്കാവുന്നതാണ്. ചിത്തം വിഷയങ്ങളിൽ അലയുമ്പോൾ അതിനെ പിന്തിരിപ്പിച്ച് ചിന്തനത്തിലും യോഗാചരണങ്ങളിലും നിയോഗിക്കലാണ് അഭ്യാസം. ഇതും അസാധ്യമാണെന്ന് വന്നാലോ?
അഭ്യാസേപ്യ സമർത്ഥോസി മത്കർമ്മ പരമോ ഭവ മദർഥമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി.
അഭ്യാസവും നിനക്ക് വശമാകുന്നില്ലെങ്കിൽ എനിക്ക് വേണ്ടി ഫലേച്ഛയില്ലാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കൂ. ഇങ്ങനെയായാലും പരമപദം പ്രാപിക്കാം. അഭ്യാസം അസാധ്യമെന്ന് തോന്നുന്ന പക്ഷം നിയത കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ മതിയാകുമെന്ന് താൽപര്യം.
അഥൈതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ സർവകർമ്മ ഫലത്യാഗം തതഃ കുരു യതാത്മവാന്.
ഇതും പറ്റിയില്ലെങ്കിൽ ഫലാപേക്ഷ കൂടാതെ ലാഭനഷ്ടങ്ങളെപ്പറ്റി ചിന്തിക്കാതെ സാക്ഷാത്കാരം സിദ്ധിച്ച ഒരു മഹാപുരുഷനെ ശരണം പ്രാപിക്കുക. അദ്ദേഹത്തിലൂടെ ആത്മലാഭത്തിന് ശ്രമിക്കൂ. കർമ്മഫലത്യാഗത്തിന്റെ മഹത്വം വിവരിക്കുന്നു.
ശ്രേയോഹി ജ്ഞാനമഭ്യാസാജ് ജ്ഞാനാധ്യാനം വിശിഷ്യത്തെ ധ്യാനാത് കർമ്മ ഫലത്യാഗ ത്യാഗാക്ഷാന്തിരനന്തരം.
ചിത്തത്തെ നിരോധിക്കാനുള്ള അഭ്യാസത്തെക്കാൾ ശ്രേയസ്കരമാണ് ജ്ഞാനമാർഗത്തിലൂടെ കർമ്മമാർഗത്തിലേക്ക് കടക്കുന്നത്. ജ്ഞാനം എന്ന മാധ്യമത്തിലൂടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് ധ്യാനമാർഗം. എന്തെന്നാൽ ധ്യാനമാർഗത്തിൽ പരമാത്മാവിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നു. ധ്യാനത്തേക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മഫലങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കുന്നത്. ഇഷ്ടദേവനിൽ സർവസ്വവും സമർപ്പിച്ച് യോഗദൃഷ്ടിയോടെ കർമ്മഫലങ്ങൾ ത്യജിക്കുന്നതുകൊണ്ട് ഭക്തന്റെ യോഗക്ഷേമത്തിന്റെ ചുമതല ഭഗവാൻ ഏറ്റെടുക്കുന്നു. അതിനാൽ ഇങ്ങനെയുള്ള ത്യാഗം ഭക്തനെ പരമശാന്തിയിലേക്ക് നയിക്കുന്നു. അവ്യക്തമാർഗത്തെ ഉപാസിക്കുന്ന ജ്ഞാനമാർഗിയേക്കാൾ സമർപ്പണ മനോഭാവത്തോടെ നിഷ്കാമകർമ്മം ചെയ്യുന്ന സാധകനാണ് ശ്രേഷ്ഠൻ എന്നത്രേ ഭഗവാന്റെ അഭിപ്രായം. ഇരുകൂട്ടരും ഒരേ കർമ്മം തന്നെയാണ് ചെയ്യുക. എന്നാൽ ജ്ഞാനമാർഗത്തിൽ പ്രതിബന്ധങ്ങൾ കൂടുതലായി ഉണ്ടാവും. ലാഭനഷ്ടങ്ങൾ അയാളുടെ സ്വന്തം കാര്യമാണ്. എന്നാൽ സമർപ്പണ ബുദ്ധിയോടെ കർമ്മം ചെയ്യുന്ന സാധകന്റെ എല്ലാ ചുമതലയും ഭഗവാൻ തന്നെ ഏറ്റെടുക്കും. അതിനാൽ കർമ്മഫലത്യാഗത്തിലൂടെ ശാന്തി നേടാനും സാധിക്കും. അങ്ങനെയുള്ള ആളുടെ ലക്ഷണം എന്താണെന്നോ?
അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രഃ കരുണയേവ ച നിർമമോ നിരഹംകാരഃ സമദുഃഖ സുഖഃ ക്ഷമീ.
അങ്ങനെ ശാന്തി നേടുന്നയാൾ ഒരു ജീവിയോടും വിദ്വേഷം പുലർത്താത്തവനായി എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരോടും കാരണമില്ലാതെ കാരുണ്യം കാട്ടുന്നവനായി ഒന്നിനോടും മമതയില്ലാതെ അഹങ്കാരലേശമില്ലാതെ സുഖദുഃഖങ്ങളെ സമാന മനോഭാവത്തോടെ സ്വീകരിക്കുന്നവനായി ക്ഷമാമൂർത്തിയായി കഴിയുന്നു.
സന്തുഷ്ട സതതം യോഗി യതാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിതമനോ ബുദ്ധി യോ മദ്ഭക്ത സമേ പ്രിയ.
നിരന്തരം സാധനകൾ ചെയ്ത് യോഗചര്യയുടെ പരമകാഷ്ഠയിലെത്തി ലാഭത്തിലും നഷ്ടത്തിലും സന്തുഷ്ടിയോടെ ശരീരേന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിച്ച് ദൃഢനിശ്ചയത്തോടെ മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചു കഴിയുന്ന ഭക്തൻ എനിക്ക് വളരെ പ്രിയങ്കരനാണ്.
യസ്മാന്നോ ദ്വിജതേ ലോകോ ലോകാന്നോ ദ്വിജതേ ചയഃ ഹർഷാമർഷ ഭയോ ദ്വേഗൈർ മുക്തോ യഃ സ ച മേ പ്രിയഃ.
മറ്റുള്ളവരുടെ ഉള്ളം ഇളക്കാതെയും മറ്റുള്ളവർ മൂലം സ്വയം വികാരവിവശമാകാതെയും സന്തോഷം വിദ്വേഷം എന്നിവയാൽ മനക്ഷോഭത്തിന് വിധേയമാകാതെയും ശാന്തനായി കഴിയുന്ന ഭക്തൻ എനിക്ക് ഏറെ പ്രിയങ്കരനാണ്. സാധകന്മാർക്ക് ഈ ശ്ലോകം അത്യന്തം ഉപയോഗപ്രദമാണ്. താൻ മൂലം ആർക്കും മനോവിഷമമുണ്ടാകാതെ അദ്ദേഹം ജീവിതം നയിക്കണം. പെരുമാറ്റം കൊണ്ട് മറ്റാർക്കും വേദനയുണ്ടാക്കരുത്. മറ്റുള്ളവരുടെ പെരുമാറ്റം സാധകന്റെ മനസ്സിനെയും ക്ഷോഭിപ്പിക്കാൻ പാടില്ല. ചിന്തയിൽ പ്രാർത്ഥനകൾ വിസ്മൃതമാകരുത്. ക്രമം തെറ്റാനിടയാകരുത്. നിങ്ങൾ റോഡിൽ ഇടതുവശത്തുകൂടി മാറിപ്പോകുമ്പോൾ എതിരെ വഴിതെറ്റി ആടിവരുന്ന മദ്യപാനിയെ തിരുത്താൻ ശ്രമിക്കാതെ ഒഴിഞ്ഞുമാറിപ്പോകുന്നതാണ് ബുദ്ധി.
അനപേക്ഷ ശുചിദക്ഷ ഉദാസീനോ ഗതവ്യഥ സർവാരംഭ പരിത്യാഗീ യോ മദ്ഭക്ത സമേ പ്രിയ.
ഒന്നും ആഗ്രഹിക്കാത്തവനും പരിശുദ്ധനും നിയതവിധികൾ ചെയ്യാൻ വിരുദുള്ളവനും ശത്രുമിത്രാദികളില്ലാത്തവനും ദുഃഖരഹിതനും ഒരു പ്രവൃത്തിയിലും എടുത്തു ചാടാത്തവനുമായ ഭക്തൻ എനിക്ക് ഏറെ പ്രിയങ്കരനാണ്.
യോ നരിഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗീ ഭക്തിമാന്യഃ സമേ പ്രിയഃ.
ഒരിക്കലും സന്തോഷത്തിൽ ഇളകാത്തവനും ആരെയും വെറുക്കാത്തവനും ദുഃഖിക്കാത്തവനും ഒന്നും ആഗ്രഹിക്കാത്തവനും ശുഭാശുഭകർമ്മങ്ങളുടെയെല്ലാം ഫലം ത്യജിച്ചവനും ഭക്തിയുടെ പരമകാഷ്ഠയിലെത്തിയവനുമായ സാധകൻ എനിക്ക് ഏറെ പ്രിയങ്കരനാണ്.
സമഃ ശത്രൌ ച മിത്രേ ച തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖ ദുഃഖേഷു സമഃ സംഗവിവർജിതഃ.
ശത്രുക്കളിലും മിത്രങ്ങളിലും മാനത്തിലും അപമാനത്തിലും ശീതം ഉഷ്ണം സുഖം ദുഃഖം എന്നിവയിലും ഒരേ മനോഭാവം പുലർത്തുന്ന ആസക്തിരഹിതനായ ഭക്തൻ എനിക്ക് ഏറെ പ്രിയങ്കരനത്രേ.
തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ.
നിന്ദയെയും സ്തുതിയെയും ഒരേപോലെ കരുതുന്നവനും മനനശീലത്തിന്റെ ഉച്ചകോടിയിലെത്തി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശാന്തമാക്കിയവനും എങ്ങനെയെങ്കിലും ശരീരം പുലർത്തുന്നതുകൊണ്ട് മാത്രം സന്തോഷിക്കുന്നവനും സ്വന്തം വസതിയോട് പ്രത്യേക മമതയില്ലാത്തവനും ഭക്തിയുടെ പരമകാഷ്ഠയിലെത്തിയവനും സ്ഥിരബുദ്ധിയുമായ പുരുഷൻ എനിക്ക് ഏറെ പ്രിയംകരനാണ്.
യേതു ധർമ്യാമൃതമിദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധധാനാമത് പരമാ ഭക്താസ്തേ തീവമേ പ്രിയാ.
എന്നിൽ അത്യന്തം തൽപരരായി ശ്രദ്ധായുക്തരായി മേൽ വിവരിച്ച ധർമ്മോപദേശങ്ങളാകുന്ന അമൃതം ആസ്വദിച്ചാചരിക്കുന്നവരായി എന്നെ ഭജിക്കുന്ന സാധകന്മാരെ ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നു. നിഷ്കർഷം 11 അധ്യായത്തിൽ അവസാന ഭാഗത്ത് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അർജുന, നീയല്ലാതെ മറ്റാരും എന്റെ വിശ്വരൂപം കണ്ടിട്ടില്ല, ഇനിയൊട്ട് കാണാനും പോകുന്നില്ല. എന്നാൽ തുടർന്ന് അനന്യഭക്തിയോടെ ഭജിക്കുന്ന ആർക്കും തന്റെ ദർശനം സുലഭമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അർജുനൻ എന്ന വാക്ക് അനന്യഭക്തിയുള്ള ഏത് സാധകനും പറയാവുന്ന പര്യായമായി തീർന്നിരിക്കുന്നു. ഈ അധ്യായത്തിൽ അർജുനൻ ഒരു സംശയം ഉന്നയിച്ചു, അനന്യഭാവത്തോടെ അങ്ങയെ സേവിക്കുന്നവരോ അവ്യക്തമായ ബ്രഹ്മത്തെ സേവിക്കുന്നവരോ കൂടുതൽ ശ്രേഷ്ഠതയുള്ളവർ? രണ്ടു കൂട്ടരെയും ഞാൻ അംഗീകരിക്കുന്നു എന്നായിരുന്നു അപ്പോൾ ശ്രീകൃഷ്ണന്റെ ഉത്തരം. എന്നാൽ ശരീരം പുലർത്തുന്നതോടൊപ്പം ഭൗതിക വസ്തുക്കളെ കൂടി ആശ്രയിച്ച് പോകുന്നതിനാൽ ആത്മീയതയിലേക്കുള്ള യാത്ര മന്ദഗതിയായി പോകും എന്ന ഒരു തടസ്സം ഭഗവാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവ്യക്ത ബ്രഹ്മോപാസന കൂടുതൽ ആയാസകരമാക്കുന്ന ഒരു കാര്യമാണിത്. ചിത്തനിരോധവും ചിത്തവിലയവും കഴിഞ്ഞേ അവ്യക്ത ബ്രഹ്മപ്രാപ്തി ഉണ്ടാകൂ. ശരീരം ആ ലക്ഷ്യം നേടാൻ പ്രതിബന്ധമായി നിൽക്കുന്നു. അത് ഞാനാണ്, എനിക്കതു നേടണം എന്നെല്ലാം ആവർത്തിച്ചു പറയുമ്പോൾ ശരീരത്തിൽ കൂടുതൽ കുടുങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സമ്പൂർണ്ണ കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ച് അനന്യഭക്തിയോടെ എന്നെ ധ്യാനിക്കൂ എന്ന് ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നത്. ശരീരമെടുത്ത എന്നെ സഗുണയോഗിയുടെ രൂപത്തിൽ സമർപ്പണഭാവത്തോടെ തൈലധാര എന്ന പോലെ നിരന്തര ചിന്തനം നടത്തി ഭജിച്ചാൽ ഞാൻ അനായാസേന അവരെ ഉദ്ധരിക്കും. ഭക്തിമാർഗമാണ് കൂടുതൽ ഉത്തമമെന്ന് ഇതിൽ നിന്ന് ഊഹിക്കാം. ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുന, എന്നിൽ മനസ്സുറപ്പിക്കൂ. ഉറപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി അതിനായി നിരന്തര പരിശ്രമം നടത്തൂ. മനസ്സ് പിടിവിട്ടു പോയാൽ അതിനെ വീണ്ടും കീഴടക്കാൻ നോക്കൂ. അത് അസാധ്യമായി തോന്നിയാൽ നീ കർമ്മത്തിൽ തൽപരനാവുക. അതിനും തടസ്സമുണ്ടായാൽ സ്ഥിതപ്രജ്ഞനും തത്വജ്ഞനുമായ ഒരു മഹാപുരുഷനെ ശരണം പ്രാപിച്ച് കർമ്മഫലങ്ങളെ ത്യജിച്ച് പരമശാന്തി നേടുക. അതിനുശേഷം പരമശാന്തി നേടിയ ഭക്തന്റെ ലക്ഷണം ശ്രീകൃഷ്ണൻ വിവരിച്ചു. ഈ ലക്ഷണങ്ങളുള്ള ഭക്തന്മാർ തനിക്ക് അത്യന്തം പ്രിയങ്കരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇങ്ങനെ ഈ അധ്യായത്തിലെ 11 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിലൂടെ ഒരു യഥാർത്ഥ യോഗിയുടെ ചിത്രം ശ്രീകൃഷ്ണൻ വരച്ചു കാട്ടിയിരിക്കുന്നു. സമർപ്പണഭാവത്തോടെ അനന്യഭക്തിയോടെ കർമ്മഫലത്യാഗത്തിലൂടെ ശാന്തി നേടാൻ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഈ അധ്യായം സാധകന്മാർക്ക് അത്യന്തം സഹായകമത്രേ. അതിനാൽ ഈ അധ്യായത്തിന് നൽകിയ ഭക്തിയോഗം എന്ന പേര് വളരെ അനുയോജ്യവും ഉചിതവുമാകുന്നു. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീ കൃഷ്ണാർജുന സംവാദേ ഭക്തിയോഗോ നാമ ദ്വാദശോധ്യായഃ ഓം ബ്രഹ്മം സത്യം. ഇങ്ങനെ ഉപനിഷത് സാര സർവസ്വവും ബ്രഹ്മവിദ്യാമയവും യോഗശാസ്ത്ര വിഷയകവും ശ്രീ കൃഷ്ണാർജുന സംവാദരൂപവുമായ ഭഗവത്ഗീതയിൽ ഭക്തിയോഗം എന്ന 12-ാം അധ്യായം തീർന്നു. ഇതി ശ്രീമത് പരമഹംസ പരമാനന്ദസ്യ ശിഷ്യ സ്വാമി അടഗടാനന്ദകൃതേ ശ്രീമദ് ഭഗവത്ഗീതായാഃ യഥാർത്ഥ ഗീതാഭാഷേ ഭക്തിയോഗോ നാമ ദ്വാദശോധ്യായഃ. ശ്രീ പരമഹംസ പരമാനന്ദജി മഹാരാജിന്റെ ശിഷ്യനായ സ്വാമി അടഗടാനന്ദജി രചിച്ച യഥാർത്ഥ ഗീത എന്ന ശ്രീമദ് ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ ഭക്തിയോഗം എന്ന 12-ാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഹരി ഓം തത്സത്.
Brand new luxury apartments. If you're in the market, listen. Brand new luxury apartments. Champion has a new property, River Park of Dublin, which is a mile south of Dublin. Location is everything. Spacious 1, 2, and 3-bedroom homes, designer finishes, resort-style amenities, exceptional customer service. That's Champion. Champion's brand new luxury apartments, River Park of Dublin. Now do something about it. Visit livewithchampion.com. livewithchampion.com.